മർഗലീത്തയ്ക്ക് നാണക്കേടായി. അവൾ ഞെട്ടിയുണർന്നു. എനിക്ക് വിശക്കുന്നു. വിശപ്പിനെ മർഗലീത്ത ഉപവാസമെന്ന് വിളിച്ചു നോക്കി. എങ്കിൽ അത് സഹിക്കാൻ പറ്റിയേക്കാം. എന്നാൽ മഠത്തിലെ ഉപവാസത്തിൽ നിന്ന് ഇതിന് വലിയ വ്യത്യാസമുണ്ട്. പകൽ ഉപവാസം കഴിഞ്ഞ് രാത്രിയാകും. രാത്രിയിൽ കഠിനമായി വിശക്കും. അപ്പത്തിൻ്റെ രൂപത്തിൽ യാതൊന്നും പ്രത്യക്ഷപ്പെടുകയില്ല. അപ്പോൾ മർഗലീത്തയ്ക്ക് ദൈവത്തിൻ്റെ തൊട്ടടുത്ത് വസിക്കാം. രാത്രിയിലെ താവളം ഏതായിരിക്കും? ഏതു മേൽക്കൂര മർഗലീത്തയ്ക്ക് ആശ്രയമാകും? തെക്കോട്ടും വടക്കോട്ടും വണ്ടികൾ പോയിക്കൊണ്ടിരുന്നു. ചരക്ക് വണ്ടികളും പാസഞ്ചർ വണ്ടികളുമുണ്ട്, എക്സ്പ്രസ്സുകളുമുണ്ട്, നിർത്താതെ പോകുന്നവയുമുണ്ട്. വന്നിട്ട് പോകാനുള്ള ലക്ഷണമൊന്നും കാട്ടാതെ കിടക്കുന്നവയുമുണ്ട്. തീവണ്ടികൾക്ക് മാത്രമുള്ള മുഷടൻ മണവുമായി അവ മർഗലീത്തയുടെ മുന്നിൽ നിൽക്കുന്നു. നിർത്താതെ പാഞ്ഞു പോകുന്നു. വെറുതെ കൂവി പേടിപ്പിക്കുന്നു. സമയം തെറ്റിയോ എന്ന് വെപ്രാളപ്പെട്ടാണ് പലരും ഓടിയെത്തുന്നത്. വണ്ടി പോയോ? ആകെ പകപ്പ്. തെക്കോട്ടും വടക്കോട്ടും ഓട്ടം. കൃത്യസമയത്ത് വരില്ലേ? മർഗലീത്തയ്ക്ക് അങ്കലാപ്പുകളില്ല. എപ്പോൾ വരുന്ന വണ്ടിയിൽ വേണമെങ്കിലും അവൾക്ക് പോകാം. കൃത്യസമയത്ത് പുറപ്പെട്ട് കൃത്യമായി എത്തിച്ചേരേണ്ട സ്ഥലകാലങ്ങളുടെ പാരതന്ത്ര്യം അവൾക്കില്ല. എപ്പോഴും വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒന്നിനും തീരെ സമയമില്ലെന്ന് അവൾക്ക് തോന്നി. ബാക്കി എന്തുണ്ടായിട്ടും സമയമില്ലെങ്കിൽ എന്തു ഫലം? മർഗലീത്തയ്ക്ക് സമയം മാത്രമേ ഉള്ളൂ. ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല. അത്യാവശ്യം ജീവിക്കാൻ വേണ്ട യാതൊന്നുമില്ല. പല്ലു തേക്കാനുള്ള ബ്രഷോ മുടി ചീകാനുള്ള ചീപ്പോ, അങ്ങനെ നോക്കിയാൽ അവളെപ്പോലെ ഒരു യുവതിക്ക് ജീവിക്കാൻ ആവശ്യമായ രഹസ്യാത്മകതയോ ഒന്നും മർഗലീത്തയ്ക്കില്ല. പ്ലാറ്റ്ഫോം അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഒരു തൂപ്പുകാരൻ മർഗലീത്തയോട് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടു. മാറുമാറ്, നേരല്ലയാ നേരല്ലയാ, അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ സമയത്തിന് വിലയുണ്ട്. എല്ലാ തൂപ്പുകാരുടെ സമയത്തിനും ഒരേ വിലയല്ല. മഠത്തിലെ തൂപ്പുകാരികൾക്ക് ഭക്ഷണം കൊടുക്കും, താവളം കൊടുക്കും. ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് തൂത്തുവാരിയ പോളിയോ ബാധിച്ച കുട്ടിക്ക് ആരും ഒന്നും കൊടുക്കുന്നത് കണ്ടില്ല. ഇവിടെ എത്തിയതിനു ശേഷം 16 തവണയെങ്കിലും വാച്ച് നോക്കിക്കഴിഞ്ഞ മാനിൻ്റെ സമയത്തിനായിരിക്കും കൂടുതൽ വിലയുള്ളത്. ഓരോരുത്തരുടെ അവസ്ഥ നോക്കി അവരുടെ സമയത്തിന് വിലയിടുന്ന കളി കുറച്ചു നേരം മടുപ്പില്ലാതെ കൊണ്ടുപോകാൻ മർഗലീത്തയ്ക്ക് കഴിഞ്ഞു. പിന്നെ അവൾക്ക് മുൻപത്തേതിൻ്റെ ഇരട്ടി വിശന്നു. തോനെ നേരായിട്ട് ഈ ബെഞ്ചമ്മ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, എങ്ങാട് പാനാ? ബെഞ്ചിൻ്റെ നനഞ്ഞ തലയ്ക്കിൽ വന്നിരുന്ന മധ്യവയസ്സൻ ചോദിച്ചു. വണ്ടിക്ക് പാനാ? അയാൾ തുടർന്നു. മർഗലീത്ത ഒന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ചപ്പും ചവറും ചെളിയും കുഴഞ്ഞു കിടന്നിരുന്നു. കാലുകുത്താൻ പറ്റാത്ത വിധത്തിലുള്ള വൃത്തികേടും വിവരക്കേടുമാണ് ചുറ്റിലും. പണിക്കാരിയുടെ ചെരുപ്പ് മർഗലീത്തയ്ക്ക് വഴിയിൽ കളയേണ്ടി വന്നു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കാലിൽ തടഞ്ഞ ഏതോ ചെരുപ്പ് എടുത്തിട്ടതാണ്. വെളിച്ചം വന്നപ്പോൾ രണ്ടും രണ്ട് തരമാണെന്ന് കണ്ടു. ഒരെണ്ണം ചെറുതുമായിരുന്നു. പൊട്ടിപ്പോയത് കൂട്ടത്തിൽ മെച്ചപ്പെട്ടതായിരുന്നു. മർഗലീത്ത ഇന്നോളം ചെരുപ്പിടാതെ നടന്നിട്ടില്ല. ഏഴാം നാൾ മാമോദിസയ്ക്ക് കൊണ്ടുപോകുമ്പോൾ കാലിലിടുവിച്ച കമ്പിളി നൂലിൻ്റെ ഷൂസ് തൊട്ട് ഇന്നോളവും. ചുവപ്പിൽ കറുത്ത കള്ളികളുള്ള പൂ പോലെ മൃദുലമായൊരു ഷൂസാണ് മർഗലീത്തയുടെ ഓർമ്മയിലുള്ള ആദ്യത്തെ പാദരക്ഷ. ഇടത്തേക്കാലിലെ ഷൂ മാത്രമേ മർഗലീത്തയ്ക്ക് ഓർമ്മയുള്ളൂ. ചണ്ണേര വർക്കിമാഷ് അത് കാലിൽ ഇടുവിച്ചു കൊടുക്കുമ്പോൾ മർഗലീത്തയ്ക്ക് ഇക്കിളിയായി. ചിരിച്ചുകൊണ്ട് അവൾ കാൽ പിൻവലിച്ചുകൊണ്ടിരുന്നു. ഫലമായി പിടിച്ചു നിർത്തി അപ്പൻ ആ ഷൂസ് ഇടുവയ്ക്കുന്ന ചിത്രം മർഗലീത്തയുടെ ഉള്ളിലുണ്ട്. മറ്റെല്ലാം ഒരു കറുപ്പ് വെളുപ്പ് ചിത്രം പോലെയും ആ ഒറ്റ ഷൂ മാത്രം കളറിലുമാണ് അവളുടെ ഓർമ്മയിലുള്ളത്. ഷൂസ് ഇട്ട് കഴിഞ്ഞ് അപ്പൻ അവളുടെ കാലിൽ ഉമ്മ വെച്ചു. 1000 കാതം വഴി നടന്നാലും അപ്പൻ്റെ മോളുടെ കുഞ്ഞിക്കാല് കഴക്കരുത്. അഴുക്കും ചെളിയും കല്ലും കുപ്പിച്ചിലും ചീഞ്ഞതും നാറിയതും കുഴഞ്ഞുകിടക്കുന്ന വഴിയിലൂടെ ചെരുപ്പിടാതെ മർഗലീത്ത ധീരമായി നടന്നുപോയി. ചെളിയിൽ കൂനിക്കൂടിയിരുന്ന് പിച്ച തണ്ടുന്ന തള്ളയ്ക്കും ആശുപത്രി പടിക്കൽ ബസ്സു കാത്തുനിന്നിരുന്ന രോഗികളിൽ പലർക്കും ചെരുപ്പില്ലെന്ന് മർഗലീത്ത ശ്രദ്ധിച്ചു. തെരഞ്ഞെടുപ്പിൽ ജോൺ ചണ്ണ ജയിക്കട്ടെ, ചെരുപ്പില്ലാത്തവർക്കൊക്കെ ചെരുപ്പ് തരുന്നതാണ്. കൊച്ചിയിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന പാസഞ്ചർ വണ്ടിയിൽ കയറുന്നതുവരെ മർഗലീത്ത നടക്കുകയായിരുന്നു. ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് കള്ളവണ്ടി കയറിയവരുടെ കൂട്ടത്തിൽ ടോയ്ലറ്റിനോട് ചേർന്ന് അവൾ നിലത്തിരുന്നു. എവിടെയെങ്കിലും ഒന്നിരുന്നില്ലെങ്കിൽ കുഴഞ്ഞു വീഴുമെന്ന് തോന്നൽ മർഗലീത്തയെ കുറേ നേരമായിട്ട് അലട്ടുകയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജോൺ ചണ്ണ ജയിക്കും. റോയ് ഫ്രാൻസിസ് കരീക്കൻ എന്ന അസ്ദേന്തി വികാരിയായി നിയമിക്കപ്പെടും. സിസ്റ്റർ ഇസബൽ ആഭേലമ്മയെ തടഞ്ഞുകൊണ്ട് മദർ ജനറൽ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടും. എന്താ സുഖല്യേ? തൊട്ടടുത്തിരുന്ന സ്ത്രീ മർഗലീത്തയോട് ചോദിച്ചു. മർഗലീത്ത അവരുടെ തോളിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു. അവൾക്ക് കണ്ണുമിഴിഞ്ഞില്ല. ആശുപത്രി പോവാണോ? അവർ വീണ്ടും ചോദിച്ചു. അവളെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ തോന്നി. അത്രയ്ക്ക് അവശ. ഒരു മിന്നൽ പോലെ ആശുപത്രി എന്ന ആശയം മർഗലീത്തയുടെ ഉള്ളിൽ കടന്നു. ആരും അവളെ സംശയിച്ചില്ല. ആരും അവളോടൊന്നും ചോദിച്ചില്ല. അവളെ ഒന്നും നോക്കിയതുപോലുമില്ല. തീവ്ര പരിചരണ വിഭാഗത്തിൻ്റെ മുന്നിലിട്ട ബെഞ്ചുകളിൽ നിശബ്ദരും ഉത്കണ്ഠാകുലരുമായിരിക്കുന്ന ആളുകൾക്കിടയിൽ മർഗലേത്ത ഇരിപ്പിടം കണ്ടെത്തി. ചുറ്റും ഒതുക്കിപ്പിടിച്ച തേങ്ങലുകളുണ്ട്, നെടുവീർപ്പുകളുണ്ട്, വേവലാതി നിറഞ്ഞ നോട്ടങ്ങളുണ്ട്, ഒച്ചയില്ലാതെ ഒഴുകുന്ന കണ്ണീരും പ്രാർത്ഥനയുമുണ്ട്. എന്നാൽ മർഗലീത്തയുടെ ആശ്വാസം വളരെ വലുതായിരുന്നു. രാത്രിയിലെ ഏറ്റവും സുരക്ഷിതമായ താവളമാണ് അവൾ കണ്ടെത്തിയത്. രാത്രി മുഴുവൻ വെളിച്ചമുണ്ട്, ആളുണ്ട്, കാവലുണ്ട്. കേടുപാടുകൾ കൂടാതെ ഈ രാത്രി അവൾക്കിവിടെ കഴിയാം. നീണ്ടൊരു നെടുവീർപ്പോടെ തല പുറകോട്ട് ചായ്ച്ച് മർഗലീത്ത ചുവരും ചാരിയിരുന്നു. കൈകാലുകൾ തീരെ കുഴഞ്ഞു, തലയ്ക്ക് കനമില്ല. വെള്ളത്തിൽ പൊങ്ങുതടി പോലെ മർഗലീത്തയെ ഓളങ്ങൾ തട്ടിക്കളിക്കുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൻ്റെ വാതിൽ തുറന്ന് ഇടയ്ക്കിടെ തുറന്നു. ആളുകൾ ഉത്കണ്ഠയോടെ ഓടിച്ചെന്നു. മനുഷ്യരുടെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നത് അവരിൽ ഒരാളിനെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴാണെന്ന് മർഗലീത്ത കണ്ടു. ഓരോ തവണ ICU വാതിൽ തുറന്നതും ഓരോ ആവശ്യങ്ങൾ വിളിച്ചു പറയാനായിരുന്നു. മരുന്ന്, രക്തം, ഗ്ലൂക്കോസ്. ആളുകൾ കുറിപ്പടികളുമായി ഓടിക്കൊണ്ടിരുന്നു. വിശപ്പ്. പറവകൾക്ക് തിന്നാനുള്ളത് ഭൂമിയിൽ ചിതറിക്കിടക്കുന്നുണ്ട്. വിശക്കുമ്പോൾ അവ അത് കണ്ടെത്തിക്കൊള്ളും. ചണ്ണേര വർക്കിമാഷുടെ മോള് പറവയല്ല. വിശപ്പിനെ ഉപവാസം എന്ന് വിളിച്ചാലും അവൾക്ക് വിശക്കും. ദരിദ്രർ ഭാഗ്യമുള്ളവരാണോ? വിശപ്പ് കൊണ്ട് വായിലേക്ക് കൈപ്പുരസം ഊറി വരുന്നതാണോ ഭാഗ്യം? യഥാർത്ഥ ഉപവാസം തിന്നാനുള്ളവരുടെയോ ഇല്ലാത്തവരുടെയോ? മോളുടെ അര കിടക്കണേ? അടുത്തിരുന്ന ഒരമ്മ മർഗലീത്തയെ തൊട്ടുകൊണ്ട് ചോദിച്ചു. മർഗലീത്തയ്ക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല. ICU അവളുടെ ആർ കിടക്കുന്നു? അമ്മ, ജോൺ ചണ്ണ, പോൾ, ആഭേലമ്മ. ചണ്ണേര വർക്കിമാഷ് ICU കിടന്നിട്ടില്ല. സ്കൂളിൻ്റെ വരാന്തയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. സത്യദീപം സ്കൂൾ. അതിൻ്റെ മാനേജറും ഹെഡ്മാഷും ഓഫീസ് ക്ലാർക്കും പ്യൂണും തോപ്പുകാരനും ഒക്കെയായിരുന്നു വർക്കിമാഷ്. കുഴഞ്ഞ് പതുക്കെ നിലത്തേക്ക് ഇരിക്കുകയായിരുന്നു. പിന്നെ മെല്ലെ ചിരിഞ്ഞു കിടന്നു. ക്രിസ്തുമസിൻ്റെ തലേന്നിൻ്റെ തലേന്നായിരുന്നു. മർഗലീത്തയ്ക്ക് അപ്പനയച്ച ക്രിസ്തുമസ് കാർഡ് കയ്യിൽ കിട്ടിയിരുന്നില്ല. അപ്പൻ്റെ മരണത്തിനു ശേഷം കുറേ ദിവസം കഴിഞ്ഞാണ് കത്തുകൾക്കിടയിൽ നിന്ന് അവളത് കണ്ടെത്തിയത്. കരിയില മൂടിയ വഴിയിലൂടെ ഒരു കൊച്ചു പെൺകുട്ടി നടന്നു പോകുന്നു. ബന്ധപാശങ്ങൾ മുറിച്ചെറിഞ്ഞാണ് മർഗലീത്ത നടന്നു പോയത്. അപ്പൻ, അമ്മ, സഹോദരന്മാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, വേണ്ടപ്പെട്ടവർ, വീട്, നാട്, സുഖം, ദുഃഖം, ഇതൊന്നും ഇനിയില്ല. ഇനിയുള്ളത് ആനന്ദം മാത്രം. ദൈവത്തെ അന്വേഷിച്ചിരുന്ന ഇറങ്ങുന്നവൾക്ക് ഓരോ നിമിഷത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷം മാത്രം. എല്ലാം വിട്ടുപോരുമ്പോൾ വേദന തോന്നിയോ? കർത്താവ് അവളോട് ചോദിച്ചു. മർഗലീത്ത ഈണത്തിൽ പാടി, ഇല്ല കർത്താവേ, തെല്ലുമേ. എന്നാലും എപ്പോഴെങ്കിലും വേദന തോന്നിയാൽ അപ്പൻ്റെ മോൾക്ക് തിരിച്ചു വരാൻ അപ്പനും ദൈവത്തിനും ഇടയ്ക്ക് ഒരൊറ്റയടി പാതയുണ്ട്. അപ്പൻ കാത്തിരിക്കും. ആരാ കിടക്കണേ? കെട്ടിയോനാ? അടുത്തിരുന്ന സ്ത്രീ ചോദ്യം ചോദിച്ചു. മർഗലീത്ത കരയുകയായിരുന്നു. അല്ല, അപ്പനാ, എൻ്റെ അപ്പൻ, അവൾ പറഞ്ഞു. പാവം, സങ്കടം കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടാ അപ്പനാ കെട്ടിയോനോ ആവുന്നു. എന്താ ചെയ്യാ മോളെ, വരണോടത്ത് വെച്ച് കാണെന്നെ. സൈക്കല്ലാണ്ട് വേറെ വഴിയുണ്ടാ? ഇപ്പോൾ വരാട്ടമ്മയെന്ന് പറഞ്ഞിട്ട് പുറത്താക്ക് ഇറങ്ങിയതാണ് എൻ്റെ മോൻ. വണ്ടി ഇടിച്ചു. ആരെങ്കിലും വിചാരിച്ചിരുന്നാ? എന്നിട്ടിപ്പോൾ മോളുടെ അപ്പന് കുറവുണ്ടാ? മർഗലീത്ത വെറുതെ തലയാട്ടി. ആണെന്നോ അല്ലെന്നോ അർത്ഥമാക്കാം. കണ്ണീർ മാത്രം അവൾ അറിയാതെ ചെന്നികളിലേക്ക് ഒഴുകി. മർഗലീത്തയ്ക്ക് തടയാൻ പറ്റിയില്ല. ബൈജുവിൻ്റെ ആളുണ്ടാ? ICU വാതിൽക്കൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ബൈജുവിൻ്റെ അമ്മയാണ് മർഗലീത്തയോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. വിളി കേട്ടതും മകൻ്റെ പ്രാണൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തോടെ അവർ എണീറ്റോടി. കഞ്ഞിവെള്ളം ICU വാതിലടഞ്ഞു. ചെറിയൊരു ചിരിയോടെ ബൈജുവിൻ്റെ അമ്മ തിരിച്ചു വന്നു. വിളിയാ കേട്ടപ്പോൾ എൻ്റെ ജീവൻ പോയിട്ടോ? എന്തുട്ടാ പറയാൻ പോണെന്ന് അറിയില്ലല്ലോ. പേടിക്കാനില്ല എന്ന് ആ നേഴ്സ് പെൺകുട്ടി പറഞ്ഞു. അവന് കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന്. ചോറിനിട്ട് പോടാൻ മോനെയെന്ന് ഞാൻ എന്തോരം പ്രാവശ്യം പറഞ്ഞു എന്നാ. അപ്പമ്മ വിളമ്പിക്കോ, ഞാൻ ദേ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. വിധി. അവർ ബെഞ്ചിനടിയിൽ നിന്ന് ഒരു തൂക്കുപാത്രം എടുത്തു. മോള് പോരണാ? മർഗലീത്ത ആശ്വാസം കൊണ്ട് പ്രകാശിക്കുന്ന മുഖമുള്ള ആ അമ്മയെ നോക്കി. ക്യാൻറ്റീനത്തിലേക്ക് പോരണാ കഞ്ഞിവെള്ളം വാങ്ങാൻ? ഭാ. അവൾ എങ്ങനെ തടസ്സം പറയും? ലോകത്തിലെ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ വാക്ക് അപ്പോൾ അവൾക്ക് കഞ്ഞിവെള്ളം എന്നായിരുന്നു. 1, 2, 3, 4 പാത്രം കഞ്ഞിവെള്ളം ചൂടോടെ തൊണ്ടയിലേക്ക് ഇറക്കുമ്പോൾ മർഗലീത്തയുടെ ദേഹം തളർന്നു. കൈയും കാലും വിറച്ചു. അവൾ ആകെ വിയർത്തു. അഴുക്കും വെള്ളവുമുള്ള ക്യാൻറ്റീനിലെ തറയിലേക്ക് വളരെ പതുക്കെ അവൾ ചാഞ്ഞുകിടന്നു. എന്തേ? എന്തേ? മർഗലീത്ത കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. പാവം, വ്യസനിച്ചിട്ടാ. അതിൻ്റെ അപ്പന് സൂക്കേട് കൂടുതലാ. മോളെ കണ്ണു തുറക്ക്. തുറന്നേ. സ്നേഹം വഴിഞ്ഞൊഴുകുന്നു. മർഗലീത്തയ്ക്ക് പേടിയായി. സ്നേഹിച്ച് സ്നേഹിച്ച് മതിയായിട്ടാണ് അവൾ ഇവിടെ എത്തിയത്. വൃത്തികെട്ട് കിടക്കുന്ന അടുക്കളമുറ്റം പോലെയാണ് പലപ്പോഴും സ്നേഹത്തിൻ്റെ പിന്നാമ്പുറം അവൾക്ക് അനുഭവപ്പെട്ടത്. ഓടകളും കുപ്പക്കുഴികളും ഈച്ചയും കൊതുകും വളിച്ചതും പുളിച്ചതും ഒക്കെയുണ്ട്. മർഗലീത്തയ്ക്ക് സ്നേഹിച്ച് മതിയായി. ഡേ ഡേ കുട്ടിയെ, കണ്ണോർക്ക്, ഇത് കുടിക്കി. ചൂടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ മണം തന്നെ. ചുണ്ടിൽ മുട്ടുന്ന പാത്രത്തിൻ്റെ വക്ക്, കറുത്ത കൈത്തണ്ട, അത് നിറയെ നരച്ച രോമങ്ങൾ, എഴുന്നു നിൽക്കുന്ന ഞരമ്പുകൾ, ചാണകത്തിൻ്റെയോ മറ്റോ വിദൂര മണമുള്ള വിയർപ്പ്. ഡി കുട്ടിയെ, ആരോ അവളെ തൊടുന്നു. സ്പർശം ഇരുട്ടിനെ പങ്കുവയ്ക്കലാണ്. വേദനയെയും അപമാനത്തെയും പേടികളെയും ഏറ്റെടുക്കലാണ്. മർഗലീത്ത കണ്ണു തുറന്നു. ആകെ നരച്ചൊരു വൃദ്ധൻ്റെ മുഖം അവളുടെ കണ്ണിൽ. ഒരു കുഴപ്പമില്ല, മോളെ എണീച്ചിരിക്കി. ആ മുണ്ടിലെ പിടിച്ചള്ളിയായല്ലോ.